ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നാം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ഇറാൻ ഒരു വ്യാപകമായ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ്. എന്നാൽ പാലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപഭാരത്തിൽ ഒരു കുറ്റവബോധവും ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഇസ്രായേൽ ഈ പുതിയ സംഘർഷത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അറിയാൻ കഴിയുന്നത് ഇറാനെ തിരിച്ചടിക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 2024 ഏപ്രിൽ 19 തീയതി രാവിലെ 8 മണിക്കാണ് ഞാൻ ഡോക്ടർ ഷെല്ലി ജോണിയുമായിട്ടുള്ള ഈ അഭിമുഖം റെക്കോർഡ് ചെയ്യുന്നത്. ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ഇതുവരെയുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇന്ന് ഇത് സംസാരിക്കുവാനായിട്ട് ദില്ലി ദാലിയിൽ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ഷെല്ലി ജോണിയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അവഗാഹമുള്ള ഗവേഷകനായ ഡോക്ടർ ഷെല്ലി ജോണിയുടെ PhD ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നാണ്, ലണ്ടനിലെ മിഡിൽസെക്സ് സർവകലാശാലയിൽ നിന്നും ഇന്റർനാഷണൽ റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ഡോക്ടർ ഷെല്ലി ജോണി ഇപ്പോൾ തൃശൂർ എൽ തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആണ്. വെസ്റ്റേഷ്യൻ രാഷ്ട്രീയവും ഇറാൻ രാഷ്ട്രീയവും സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്ന ഡോക്ടർ ഷെല്ലി ജോണിയെ ഇന്ന് ഈ സംഭാഷണത്തിന് ലഭിച്ചതിൽ ദില്ലി ദാലിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വാഗതം ഡോക്ടർ ഷെല്ലി ജോണി ദില്ലി ദാലിയിലേക്ക്.
താങ്ക് യു വെരി മച്ച്. ചെറിയൊരു തിരുത്തുണ്ട്, ഞാന് സെന്റ് അലോഷ്യസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്.
അപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് ഷെല്ലി വിലയിരുത്തുന്നത്?
ഇതിൽ ആദ്യം തന്നെ നമ്മള് ഇസ്രായേല് എന്തുകൊണ്ടാണ് ഒരു ഇറാനിയൻ എംബസി ഒരു ഏരിയനെ ഡെമാസ്കസിലുള്ള സിറിയയിലത്തെ ഡെമാസ്കസിലുള്ള ഒരു ഇറാനിയൻ എംബസി ആ ഒരു ഏരിയനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം അത് മെയിൻ എംബസി ബിൽഡിംഗ് അല്ല, അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു അനക്സ് ബിൽഡിങ്ങിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതില് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട്. കാരണം കുറച്ച് കാലമായിട്ട് ഇസ്രായേൽ ഈ പറയുന്ന ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു മിലിറ്ററി പാരാമിലിറ്ററി ഫോഴ്സ് ഇറാനിന് സ്വന്തമായിട്ടുണ്ട്. അത് ഇറാന്റെ റെഗുലർ ആം ഫോഴ്സസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇറാനിയൻ ആ ഒരു തിയോക്രാറ്റിക് ഗവൺമെന്റ്, അത് മത പണ്ഡിതരുടെ ആ ഒരു റെവല്യൂഷണറി ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കൂഡ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ് IRGC ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഇറാന്റെ പുറത്തുള്ള എല്ലാ ഓപ്പറേഷൻസും കൈകാര്യം ചെയ്യുന്നത് കൂഡ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. അതിന്റെ അവരാണ് പ്രധാനമായിട്ടും ലെബനനിലെ സിറിയയിലെ ഒക്കെ ഇറാന്റെ സഹായം ലഭിക്കുന്ന ഷിയ മിലിഷ്യ ഹെസ്ബള്ള പോലത്തുള്ള ഷിയ മിലിഷ്യകൾക്കൊക്കെ സപ്പോർട്ട് നൽകുന്നത് ഈ കൂഡ്സ് ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോ സിറിയയിലും ലെബനനിലും അവർക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സിറിയയിലത്തെ ആഭ്യന്തര യുദ്ധത്തിന് ഭാഗമായിട്ട് ഇറാൻ സിറിയൻ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈ കൂഡ്സ് IRGCയുടെ ഈ കൂഡ്സ് ഫോഴ്സാണ് സപ്പോർട്ട് കൊടുത്തിരുന്നത്. ഇസ്രായേല് പകരമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂഡ്സ് ഫോഴ്സിന്റെ കമാൻഡർമാരെയും അവരുടെ ഭടന്മാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയുടെ ഇസ്രായേലിന്റെ ബോർഡറിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ കൂഡ്സ് ഫോഴ്സും ഹെസ്ബള്ളയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഷിയ മിലിഷ്യകളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോങ് ടേമില് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്രായേല് അവര് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ഗുഡ്സ് ഫോഴ്സിന്റെ ലീഡർഷിപ്പ് സീനിയർ കമാൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ അനക്സ് ബിൽഡിങ്ങിനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഒരു കാരണം നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അത് ഹമാസിന്റെ അറ്റാക്കിന് ശേഷം അവരെ ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ അറ്റാക്കിന് ശേഷം ഈ ക്യാമ്പയിൻ കുറേം കൂടിയും ശക്തി പ്രാപിച്ചു, കുറേം കൂടിയും ഇന്റൻസീവ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ രണ്ടാമത്തെ വേറൊരു പ്രധാനപ്പെട്ട കാരണം, മറ്റുള്ള അറ്റാക്കുകളിൽ നിന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ്സ് ഫോഴ്സും ഹെസ്ബള്ളയും ഷിയ മിലിഷ്യാസ് പിന്നെ സിറിയൻ ട്രൂപ്സിനൊക്കെ ഇസ്രായേൽ ബോംബ് ചെയ്തു വരുന്നത് തന്നെയാണ്. പക്ഷേ ഈ എംബസിയുടെ ഏരിയ എന്ന് പറയുന്നത് ഇറാനിയൻ ടെറിട്ടറിയാണ്, ഇറാന്റെ സ്വന്തം ടെറിട്ടറി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ലോകത്തിലെ ഒരു എംബസി, ഒരു രാജ്യത്തിന്റെ ഒരു എംബസി വേറൊരു വിദേശ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ആ എംബസിയുടെ ആ ഏരിയ ആ രാജ്യത്തിന്റെ സ്വന്തം ടെറിട്ടറി ആയിട്ടാണ്, സ്വന്തം കീഴിൽ വരുന്ന കൺട്രോളിലായിട്ടുള്ള ഒരു ടെറിട്ടറി ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഡമാസ്കസിലുള്ള ഇറാന്റെ ഈ എംബസി ഇറാനിയൻ ടെറിട്ടറി ആയിട്ട് തന്നെയാണ് അത് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? IRGC ഗുഡ്സ് ഫോഴ്സിന്റെ ഇൻഫ്ലു ഒരു അവരുടെ കമാൻഡ് സ്ട്രക്ചറിനെ തകർക്കുക എന്ന് മാത്രമല്ല, ഇറാനെ പ്രകോപിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് കൂടിയായിട്ട് വേണം നമ്മളിത് കാണാനായിട്ട്. കാരണം ലോകശ്രദ്ധ മുഴുവനും ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഈ ശ്രദ്ധ വരുമ്പോഴ് അത് ഇസ്രായേലിന് ഇന്റർനാഷണൽ ലെവലിൽ വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു സത്യാവസ്ഥയാണ്. കാരണം ഇസ്രായേലിന്റെ ഒരു മോറൽ അതിന്റെ ആ ഒരു വശം വളരെ മോശമാണ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായത്തിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ വരുന്നില്ലെങ്കിലും ബാക്കി ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും ആ ഒരു അഭിപ്രായത്തിലേക്കാണ് വരുന്നത്. ഇസ്രായേലിനെതിരെ കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നുണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ കേസുകൾ നടക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ഏജൻസീസ്, UN ഏജൻസീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസ് പല വിവരങ്ങളും തെളിവുകളും അവർ ശേഖരിച്ച് ലോകത്തിന് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുമൂലം ഇസ്രായേലിന് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ് ഇപ്പോ ലോകമെമ്പാടും ഉള്ളത്. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല, ഇസ്രായേല് കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് ഇസ്രായേലാണ് വിക്റ്റിം, ഇസ്രായേലിനെയാണ് മുസ്ലിം രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു നെറേറ്റീവ്, ആ ഒരു ധാരണ കൊണ്ടുവന്നിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവര് വളരെ കൃത്യമായിട്ട് ഈ ഒരു അറ്റാക്ക് അവർ നടത്തിയിട്ടുള്ളത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറാനെ ആദ്യമായിട്ട് ഇസ്രായേലിനെ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി വന്നു. അവർ മിസൈൽ ഒരു 300 മിസൈലുകളും ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമൂലം സംഭവിച്ചത് ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ ചെയ്യുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനിൽ നിന്ന് ശ്രദ്ധ മാറി ഇപ്പോ ഇറാൻ എങ്ങനെയാണ് ഇസ്രായേൽ ഒരു ഭീഷണിയായിട്ട് മാറുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോ പാശ്ചാത്യ മാധ്യമങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റുകളും നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ചർച്ചയാണ്. അപ്പൊ അതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാന്റെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇനി ഇറാന്റെ ഭാഗത്താണെങ്കിൽ ഇറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലായിട്ട് നേരിട്ടൊരു യുദ്ധം അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ട് ഇറാൻ റിറ്റാലിയേറ്റ് തിരിച്ചടിച്ചില്ലെങ്കിൽ അത് ഇറാന്റെ ഒരു സ്വാധീനം, ഇറാന്റെ ഒരു അംഗീകാരം, ആ പശ്ചിമേഷ്യയിലുള്ള ഒരു അംഗീകാരം ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാന്റെ ഒരു സ്വാധീനം, അതിന് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇസ്രായേലിൽ അധികം ഡാമേജ് വരാത്ത രീതിയിലാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. വളരെയധികം വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് അമേരിക്കയ്ക്കും വെസ്റ്റ് ഏഷ്യയിലുള്ള മറ്റുള്ള ഈ മിസൈലുകൾ കടന്നു പോകുന്ന രാജ്യങ്ങൾക്കും മറ്റുള്ള പ്രധാനപ്പെട്ട വെസ്റ്റ് ഏഷ്യ, സൗദി അറേബ്യ, UAE പോലത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ വാർണിംഗ് കൊടുത്തിട്ട് തന്നെയാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോ അതാണ് ഉദ്ദേശം, ഒരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ, അല്ലാതെ ഇസ്രായേലിന് ഒരു ഡാമേജ് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ്
എന്റെ ഡോക്ടർ ഷെല്ലി ജോണി പറഞ്ഞതിന് ആയിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇസ്രയേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ലോക അഭിപ്രായം രൂപപ്പെട്ടു വരുന്ന സമയത്ത് അത് ഇസ്രയേലിനെ ക്ഷീണം ചെയ്യും ഇസ്രയേൽ വിചാരിക്കുന്നത് കൊണ്ട് ലോക ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ചെയ്തതാണ് ഇത്, ഇപ്പോൾ ലോകമാധ്യമങ്ങൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ, ഇപ്പോൾ ഇസ്രയേൽ ഇറാനെ തിരിച്ചടിക്കുവാനുള്ള തീരുമാനം ഈ ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കെല്ലാം തിരിച്ചടിയായി മാറൂലേ നയതന്ത്രപരമായിട്ട് ആലോചിച്ചാൽ?
അതില് ഒരു കാര്യമുള്ളത്, ഈ ഒന്ന് ഞാൻ വിട്ടുപോയൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയൊരു കാര്യം, ഇപ്പൊ നിലവിലുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റ്, ഇസ്രായേലിലുള്ള ആ സർക്കാർ, അവര് വളരെയധികം ഒരു ഒരു ഡെലിക്കേറ്റ് പൊസിഷനിലാണ് അവര് ഇസ്രായേലിന്റെ. കാരണം യുദ്ധം പടർന്നില്ലെങ്കിൽ, യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിൽ പടർന്നില്ലെങ്കിൽ, യുദ്ധം നിന്നു പോവുകയാണെങ്കിൽ ആ ഗവൺമെന്റിനെ രാജിവെക്കേണ്ടി വരും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇത് വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധം ആ മേഖലയിൽ പടർന്നു പോകണം. എത്രത്തോളം അത് നീണ്ടു നിൽക്കുന്നു അത്രത്തോളം ഇസ്രായേലി, ഇന്നത്തെ ഇസ്രായേലി ഏറ്റവും വലതുപക്ഷമായിട്ടുള്ള ഒരു സർക്കാർ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലതുപക്ഷ ഒരു സർക്കാരാണ് ഈ ഇന്നത്തെ ഇസ്രായേലി ഗവൺമെന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ യുദ്ധം പടർന്ന് അത് നീണ്ടു നിന്നില്ലെങ്കിൽ, അത് പശ്ചിമേഷ്യയിൽ ഇറാനായിട്ട് യുദ്ധം, ഹെസ്ബള്ളിയായിട്ടൊന്നും യുദ്ധമായി മാറിയില്ലെങ്കിൽ, വീണ്ടും ഇസ്രായേലിന്റെ അകത്ത് ഈ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും ഈ സർക്കാരിനെ രാജിവെക്കേണ്ടതായിട്ട് വരും, ആ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത അവർ വളരെയധികം കാണുന്നുണ്ട്. ഇപ്പൊ വീണ്ടും പ്രൊട്ടസ്റ്റുകൾ ഇസ്രായേലിന്റെ അകത്ത് കൂടി വരുന്നുണ്ട്. യുദ്ധത്തിന്റെ മാനേജ്മെന്റ് തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അർത്ഥം ഇസ്രായേലിലുള്ള ഭൂരിഭാഗം ജനതയും ഗാസ സ്ട്രിപ്പിൽ യുദ്ധം ചെയ്യരുത് എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഉറപ്പായിട്ടും ഗാസ സ്ട്രിപ്പിൽ യുദ്ധം ചെയ്യണം, പക്ഷെ യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് അവർക്കുള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇറാനായിട്ട് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഈ സർക്കാരിനെ രാജിവെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നും കൈകാര്യം ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു കണക്ക് കൂട്ടലും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ച് സോറി
അല്ല, അപ്പോ അപ്പോ താങ്കൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം, സ്വന്തം അധികാരം നെതന്യാഹുവിന് നിലനിർത്തണമെങ്കിൽ സംഘർഷം ഒരു സഖാവായിട്ട് കൂടെ വേണം എന്നുള്ളതാണ്.
അതെ, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതായത് അവർക്ക് ഇറാനായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഹെസ്ബള്ളയായിട്ടൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടി കാലം അവർക്ക് നിലനിന്ന് പോവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർക്ക് ഇപ്പൊ.
ആ, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ഡമാസ്കസിൽ ഇറാനിയൻ ടെറിറ്ററിയിൽ അവരുടെ എംബസി അറ്റാക്ക് ചെയ്തത് എന്ന് കരുതിയാൽ, അപ്പോൾ ഇറാൻ നാമമാത്രമായിട്ട് ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി ഇറാൻ പിൻവലിഞ്ഞു. പക്ഷേ ഇറാനെ തിരിച്ചടിക്കുവാൻ ഇസ്രയേൽ തീരുമാനിക്കുകയാണെങ്കിൽ, ഈവൻ ഈ അമേരിക്ക പോലെയുള്ള അവരുടെ സഖ്യരാഷ്ട്രങ്ങൾ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഇസ്രയേൽ അതിന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോഴേ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ രാജ്യം വീണ്ടും ഒറ്റപ്പെടുകയല്ലേ ചെയ്യുള്ളൂ?
ഇതിലെ ഒരു ഒരു കാര്യമുള്ളത്, ഇപ്പോ നമ്മള് ഇസ്രായേൽ ഇപ്പൊ ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുക മിലിറ്ററി സൈറ്റുകളായിരിക്കും, മിലിറ്ററി സൈറ്റുകളായിരിക്കും അവർ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അവരുടെ ഇപ്പൊ വെപ്പൺസ് ഡെവലപ്മെന്റ് ഫാക്ടറികൾ, അവരുടെ ബേസുകൾ, എയർ ബേസുകൾ, അല്ലെങ്കിൽ വെപ്പൺസ് ഡെവലപ്മെന്റ് ഫാക്ടറികൾ, ഇൻക്ലൂഡിംഗ് മിസൈൽ ഡെവലപ്മെന്റ്, ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ഫെസിലിറ്റീസ്, ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്ന ഫെസിലിറ്റികൾ, ഇതിനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അത് ഒരുപക്ഷെ ഒരു ലോക ഒരു നമ്മള് ജനതയുടെ മുമ്പില് അത് ഗാസ സ്ട്രിപ്പിലെ പാലസ്തീനിയൻസിനെ കൊന്നൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ചിലപ്പോ ഒരു ഒരു റിയാക്ഷൻ ചിലപ്പോ ഇസ്രായേലിനെതിരെ ചിലപ്പോ വന്നു എന്ന് വരില്ല. അത് കുറച്ചുകൂടി അവർ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലാണ് ഈ കോൺഫ്ലിക്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനം വന്നു എന്ന് വരാം. പക്ഷേ ഇറാനെ ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ നടത്തുന്ന ഒരു യുദ്ധത്തിന്റെ അത്രയ്ക്ക് തന്നെ അവർക്ക് ചിലപ്പോ ഒരു വിമർശനം നേരിടേണ്ടി വന്നു എന്ന് വരില്ല എന്നായിരിക്കും ഇസ്രായേലിന്റെ ഒരു
പക്ഷെ അത് അത്
കണക്കുകൂട്ടൽ.
അത് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം മാത്രമായിട്ട് നിലനിൽക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ, ആ പ്രദേശത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ ഒരു സാധ്യതയില്ലേ?
ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇറാൻ ഇസ്രായേൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പങ്കുചേരാൻ സാധ്യതയുള്ളത് ഹെസ്ബള്ള, ലെബനനിലുള്ള ഹെസ്ബള്ള. ഓൾറെഡി യമനിലുള്ള ഹൂത്തീസ് ഓൾറെഡി കമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ ടാർഗറ്റ്
അതെ
ചെയ്യുന്നുണ്ട്,
അതെ
ഈവൻ ചില യുദ്ധ കപ്പലുകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം വരാൻ സാധ്യതയുള്ളത് ഇറാഖിലും സിറിയയിലുള്ള ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളായിരിക്കും. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിലനിന്ന് പോകുന്ന ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളായിരിക്കും, അവരും ചിലപ്പോ ഈ കോൺഫ്ലിക്റ്റിൽ പങ്കുചേർന്നു എന്ന് വരാം. പക്ഷെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഭൂരിഭാഗം രാജ്യങ്ങൾ, നമ്മൾ പറയുന്ന പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, സുന്നി മുസ്ലിം അറബ് സുന്നി
രാജ്യം
മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന അറബ് രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ പങ്കുചേരാനുള്ള സാധ്യത ഇപ്പൊ വളരെ കുറവാണ്. കാരണം അവരെ അവരുടെ ഏറ്റവും വലിയ ഭീതി ഇത് ഭരിക്കുന്ന സർക്കാരുകൾ, ഈ അറബ് സുന്നി മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലുള്ള സർക്കാരുകളുടെ ഏറ്റവും വലിയ ഭയം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നു കഴിഞ്ഞാൽ അവരുടെ സർക്കാരുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവരുടെ ഇതിന്റെ പ്രത്യാഘാതം മൂലം അവർക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്നൊക്കെയാണ് അവരുടെ ഭയം എന്ന് പറയും. പിന്നെ വേറെ പല കാരണങ്ങളുണ്ട്, അവർക്ക് അമേരിക്കയായിട്ടുള്ള അവരുടെ അമേരിക്കയും ബ്രിട്ടനായിട്ടുള്ള അവരുടെ ബന്ധം, അവിടെ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട്, ഇതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് മിക്കവാറും ഈ ഒരു കക്ഷികൾ മാത്രമായിരിക്കും അതിൽ ഉൾപ്പെടാൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് ഈ കക്ഷികൾ മാത്രമായിരിക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് യുദ്ധം പടർന്നു പോവാനായിട്ടുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അധികം കാണുന്നില്ല
അല്ല,
എന്നുള്ളതാണ്.
യുദ്ധം പടരണം ഉള്ള എന്നൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ദില്ലി ദാലിയിൽ പ്രൊഫസർ ഇലിയാസുമായിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഈ പലസ്തീൻ ജനത എന്ന് പറയുന്നത് സ്വന്തം ജനതയാൽ നിരന്തരം ചതിക്കപ്പെട്ട ഒരു ജനതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അറബ് ജനത അവരവരുടെ അത് അവരവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾ, അല്ലാതെ അതാത് രാജ്യത്തിൻ്റെ സർക്കാരുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പുറത്ത് നിരന്തരം ചതിക്കപ്പെടുന്ന ഒരു ജനതയാണ് പലസ്തീൻ ജനത എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഈ സംഘർഷം ഇറാനിലേക്ക് വ്യാപിപ്പിക്കുക കഴിയും എല്ലാം അപ്പോഴും ഈ ഗാസയിൽ നടക്കുന്ന സംഘർഷത്തിനോട് ഏതാണ്ട് നോക്കുകുത്തികൾ പോലെ അറബ് രാഷ്ട്ര ഭരണാധികാരികൾ നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ദുരന്തത്തിനെ എങ്ങനെയാണ് ഷെല്ലി കാണുന്നത്?
ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പാലസ്റ്റൈനിൽ ഗാസ സ്ട്രിപ്പിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ളത് 33,000-ൽ കൂടുതൽ ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ലഭിച്ചിട്ടുള്ള കണക്ക്. അത് ഇതിനും കൂടാനാണ് സാധ്യതയുള്ളത്, കാരണം
അതെ,
ബിൽഡിങ്സിന്റെ
ഇന്നത്തെ പത്രത്തിൽ 34,000 ആണ് കാണുന്നത്.
34,000-ന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വളരെയധികം കൂടാനാണ് സാധ്യതയുള്ളത്, കാരണം ഇപ്പോഴും ഈ ബിൽഡിങ്ങുകൾ തകർന്നിട്ടുള്ളതിന്റെ അടിയിലൊക്കെ മരിച്ചിട്ടുള്ള ധാരാളം ആൾക്കാർ ഉണ്ട്. അതിന്റെ കണക്കുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത കാലത്തൊന്നും ആ കണക്കുകൾ വരാനും സാധ്യതയില്ല, കാരണം അത് വളരെയധികം സമയം പിടിക്കും. അതൊക്കെ റീകൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റാനോ ഒക്കെ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ഒരു വലിയൊരു മാറ്റം, അതായത് വലിയൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലസ്റ്റീനിയൻസിന്റെ ഇടയിൽ ഒരു ഇസ്രായേലിനെതിരെ ഉള്ള ഒരു വലിയ ഒരു സംഘർഷത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യത. ഭാവിയിൽ ഹമാസ് പാലസ്റ്റീനിയൻ ഇസ്ലാമിക് ജിഹാദ് പോലത്തുള്ള സംഘടനകൾക്ക് പാലസ്റ്റീനിയൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അവർ നേരിടാൻ പോകും. കാരണം അത്രയധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇത് ലോങ് ടേമില് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഒരിക്കലും സുരക്ഷ അവർക്ക് സുരക്ഷമാവില്ല, അവർക്ക് ആ സുരക്ഷിത അവർ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് പാലസ്തീനിയൻസ് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് ഏതൊക്കെ രീതിയിൽ അത് വരും എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ വരാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ അകത്ത് ഒരു പരിധിക്ക് അപ്പുറവും ഇതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ ജനങ്ങളും, അതായത്
അതെ
തൊട്ടടുത്ത് ഈജിപ്ത്, ജോർഡൻ പോലത്തെ രാജ്യങ്ങളുടെ അകത്ത് പോലും ഇതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം
ഞാൻ അടുത്ത കാലത്ത് ഈജിപ്തിൽ പോയിരുന്നു. അവിടെ ഞാൻ നിരന്തരം സംസാരിക്കുന്ന ജനങ്ങൾ മുഴുവൻ, ഞാൻ റമദാൻ മാസത്തിലാണ് പോയത്. അപ്പോ അവരെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ അലട്ടുന്നതും അവിടുത്തെ ഈ സ്ട്രീറ്റിൽ എല്ലാം ആളുകൾക്ക് കാണുന്ന വീഡിയോയും എല്ലാം ഗാസയാണ്.
അതാണ് അതാണ് അതിന്റെ ഒരു പ്രശ്നം. അത് ഈജിപ്തിലും ജോർഡനിലും ഒക്കെ ഇതിന്റെ ഒരു ഒരു ലോങ് ടേം ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ ഇസ്രായേലിന്റെ ഉദ്ദേശം വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനിയൻസിനെ ജോർഡനിലേക്ക് അവരെ നീക്കം ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാനുകൾ അവർ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ജോർഡനായിട്ടുള്ള സമാധാന കരാറ് അവിടം കൊണ്ട് അത് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കാരണം ജോർഡേനിയൻ ആ സമാധാന കരാറിന്റെ ഒരു 1994 അവര് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു 1994 ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു പാലസ്തീൻ വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീനിയൻസിനെ ജോർഡേനിയൻ രാജ്യത്തിന്റെ അകത്തേക്ക് അവർ തള്ളിവിടാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ ഈ സമാധാന കരാർ അവിടെ വെച്ച് അവസാനിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ജോർഡേനിയൻ ഗവൺമെന്റ് എത്ര രാജാവ് എത്ര പ്രോ വെസ്റ്റ് ആയിക്കോട്ടെ, എത്ര അമേരിക്കനെയും ബ്രിട്ടനെയും അവരെ സുഖിപ്പിക്കാനായിട്ട് ഇസ്രായേലായിട്ട് നല്ല ബന്ധം അവരെ എത്രത്തോളം അവർ ചെയ്യാൻ നോക്കിക്കോട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു മാർഗവും ഇല്ല. അത് യുദ്ധത്തിലേക്ക് തന്നെ അത് പോവാൻ സാധ്യതയുണ്ട്. ഈജിപ്തിൽ ഒരു വേറെ ഈജിപ്തിന് ഇപ്പോ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു ട്രേഡ് കോറിഡോർ ഉണ്ടാക്കാനായിട്ട് പദ്ധതി നമുക്കറിയാം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ട്രേഡ് കോറിഡോർ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് UAE, സൗദി അറേബ്യ, ജോർഡൻ, ഇസ്രായേൽ അങ്ങനെ കണക്ട് ചെയ്ത് പോകാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഈജിപ്തിന്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്യൂവസ് പോർട്ട്, സ്യൂവസ് കനാലിനെ മറികടന്ന് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നേരെ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒരു ഒരു പാസ് ഒരു കോറിഡോർ ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ ഈജിപ്തിനെ സംബന്ധിച്ച് അത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ എത്രത്തോളം കാലം വരെ ഈജിപ്റ്റൊക്കെ ഈ വെസ്റ്റേൺ, അതും അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ കോറിഡോർ ഒക്കെ ഉണ്ടാക്കുന്നത്, എത്രത്തോളം കാലം വരെ ഈജിപ്റ്റ് ഈ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിലും അത് വളരെയധികം സംശയം. ഈജിപ്റ്റ് എന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ആം ഫോഴ്സസ് ആണ്, വെസ്റ്റേൺ ഹാർഡ്വെയർ മിലിറ്ററി ഹാർഡ്വെയർ ഒക്കെ ഉള്ള ഒരു വളരെ പവർഫുൾ ആയിട്ട് രാജ്യം തന്നെയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സ്ഥിതിഗതികളൊക്കെ ചിലപ്പോൾ മാറി എന്ന് വരാം നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കാണുന്നില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അത് ലോങ് ടേമിൽ അങ്ങനെ ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം.
എനിക്കറിയാം ഡോക്ടർ ഷെലി ജോണിക്ക് രാവിലെ വാല്യുവേഷന് പോകേണ്ടതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ഈ സമയം അവസാനമായിട്ട് എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് നിർത്താം, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്താം. എൻ്റെ ചോദ്യം, ഈ തുർക്കി, റഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ, സപ്പോസ് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ഇറാൻ അപ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അങ്ങനെ അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മാത്രമായിട്ട് നിലനിൽക്കുമോ? അത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഈ തുർക്കിയും അല്ലെങ്കിൽ റഷ്യയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും?
എനിക്കിതിൽ ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ള റഷ്യയുടെ നിലപാടാണ്. കാരണം വലിയൊരു സാധ്യത ഇവിടെ കാണുന്നത്, ഇപ്പോൾ ഈ അടുത്ത് വന്ന റിപ്പോർട്ടാണ് റഷ്യ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി ഇറാന് കൊടുക്കാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നത്. കാരണം ഇറാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇറാന് രണ്ട് സ്ട്രാറ്റജിയാണ് ഇറാൻ ഒരു ഒരു ഫോളോ ചെയ്തുകൊണ്ട് അവര് നടത്തി കൊണ്ടുപോകുന്നിട്ടുള്ളത്. അവര് ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിക്ക് അധികം പ്രാധാന്യം, അതായത് മിസൈൽസ് ഒഴിച്ച് ഇറാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിക്ക് ഇതുവരെ അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവരെന്ന് വെച്ചാൽ ഇസ്രായേലായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിന് പോവാനായിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഇറാന് കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവര് ഹെസ്ബള്ള പോലത്തുള്ള മിലിഷ്യാസിന് സപ്പോർട്ട് ഒരു വശത്ത് അവർ കൊടുക്കും, മറുവശത്ത് അവർ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യക്ഷമത പ്രാധാന്യമാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോ സ്ഥിതിഗതി ആകെ മാറിയിരിക്കുകയാണ്. കാരണം അവര് ഇസ്രായേലിനെ അവര് ഇപ്പോ ഈ ഒരു ഇസ്രായേലിന്റെ അറ്റാക്കിന് റെസ്പോൺസ് ആയിട്ട് അവർ ഇസ്രായേലിനെ ആദ്യമായിട്ട് നേരിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറാന് ഏറ്റവും സഹായകരമായിട്ട് മാറിയിട്ടുള്ളത് യുക്രൈൻ യുദ്ധമാണ്. ഇറാന് ഏറ്റവും കൂടുതൽ
അത് തന്നെ.
സഹായകരമായിട്ട് മാറി. കാരണം റഷ്യക്ക് കുറെ ഡ്രോൺ ബാറ്റിൽ ഫീൽഡ് ഡ്രോൺസ് അല്ലെങ്കിൽ യു എ വി എന്ന് പറയുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഇറാൻ റഷ്യക്ക് നൽകുന്നുണ്ട്. ആ ഡ്രോൺ വെപ്പൺസ് ടെക്നോളജി റഷ്യക്ക് ധാരാളം നൽകുന്നുണ്ട്. അത് റഷ്യ നന്നായിട്ട് യുക്രൈൻ ക്യാമ്പയിനിൽ അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് റഷ്യ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം റഷ്യ Sukhoi-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ, അവരുടെ ഒരു S-400 എന്ന് പറയുന്ന ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഇറാന് കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പശ്ചിമേഷ്യയിലുള്ള മിലിറ്ററി ലാൻഡ്സ്കേപ്പ് മാറാനായിട്ടൊരു സാധ്യത, ഒരു ആംസ് റേസ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് ഇറാൻ വളരെ ശക്തമായിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയുധങ്ങളുടെ ഒരു ആംസ് റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ട് ഒരു ആംസ് റേസിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇനി ഇറാനിൽ ചെന്ന് ഇസ്രായേലി എയർഫോഴ്സ് ബോംബ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറാന്റെ കയ്യിൽ Sukhoi-35 യുദ്ധവിമാനങ്ങളും അതുപോലെ S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ, റഷ്യയുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളി ആയിരിക്കും. അവർക്ക് ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. റഷ്യയുടെ ഇറാനുള്ള സപ്പോർട്ട് കൂടാനാണ് സാധ്യത ഉള്ളത്. അതാണ് ഇപ്പോൾ ട്രെൻഡുകൾ കണ്ടു. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വെപ്പൺസ് ടെക്നോളജിയിലുള്ള കൊളാബറേഷൻ വളരെയധികം നന്നായി വർദ്ധിച്ചു വരുന്നു. അപ്പൊ അത് പശ്ചിമേഷ്യയിലുള്ള മിലിറ്ററി ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയൊരു മാറ്റം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്.
ഇനി ഒരു ഒരു ആ തുർക്കി കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. തുർക്കിയുടെ
ടെർക്കി എത്രത്തോളം ഈ ഇപ്പൊ ഇറാനെതിരെ ഒരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ ഈ ടെർക്കിയുടെ കാര്യത്തിൽ എനിക്ക് എന്താ വെച്ചാൽ ഒരു സംശയമുള്ളത്, എർദോഗാൻ ഇത് പലപ്പോഴും ഇതൊരു അവരുടെ ഡൊമസ്റ്റിക് ആഭ്യന്തര രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണോ ഈ വിഷയം പലപ്പോഴും സംസാരിക്കുന്നുള്ളൂ എന്നുള്ളൊരു
നോ
ഒരു
ഡൗട്ട്.
ധാരണയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് കണ്ടിട്ട്. അല്ലാതെ ടെർക്കി വളരെ വ്യക്തമായി മീൻസ് ഇറാനെ ശക്തമായിട്ട് അവര് ആയുധങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ സഹായിക്കുമോ എന്നുള്ള ഈ ഒരു ഘട്ടത്തില് എനിക്കത് ഇപ്പൊ ഉറപ്പു പറയാൻ പറ്റാത്തൊരു കാര്യമാണ്.
താങ്ക് യു ഡോക്ടർ ഷെല്ലി ജോണി ഫോർ ദിസ് ക്വാളിറ്റി ടൈം ഫോർ ദില്ലി ദാലി പോഡ്കാസ്റ്റ്.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു.
നമുക്ക് വീണ്ടും
താങ്ക് യു.
വീണ്ടും കാണാം ഭാവിയിൽ. തൃശ്ശൂർ വരുമ്പോൾ കാണാം.
യെസ്. താങ്ക് യു.